നമസ്കാരം ശ്രീ സുരേഷ് ജോസഫ്. ആദ്യം തന്നെ സ്വാഗതം SBS മലയാളം റേഡിയോയിലേക്ക്.
താങ്ക് യു വെരി മച്ച് ബിജു.
എന്തായാലും ഓസ്ട്രേലിയ മുഴുവൻ ഒറ്റയ്ക്ക് കാർ ഓടിക്കുക എന്ന ഒരു ദൗത്യത്തിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഈ യാത്ര, എന്താണ് ഈ യാത്രയുടെ റൂട്ട്, എങ്ങനെയാണ്, ഏത് വഴിയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാമോ?
ഓസ്ട്രേലിയൻ ഹൈവേ 1 ലോകത്തിലെ ഏറ്റവും നീണ്ട ഹൈവേ ആണ്. 10,000 കിലോമീറ്ററോളം നീളമുള്ള ഈ ഹൈവേ ഞാൻ സിഡ്നി ടു സിഡ്നി ഇൻക്ലൂഡിംഗ് ടെസ്മേനിയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിഡ്നിയിൽ നിന്ന് മെൽബൺ വന്നു, അത് കഴിഞ്ഞ് മെൽബണിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ടെസ്മേനിയ വന്നിട്ട് ടെസ്മേനിയയിലുള്ള ഓസ്ട്രേലിയൻ ഹൈവേ 1 റൂട്ട് കവർ ചെയ്തപ്പോൾ ടെസ്മേനിയയിൽ നിന്ന് തിരിച്ച് മെൽബണിലേക്ക് പോകും. നാളെ മെൽബണിൽ നിന്ന് അഡ്ലേഡ്, പെർത്ത്, ഡാർവിൻ, കെയ്ൻസ്, ബ്രിസ്ബൻ, സിഡ്നി എന്നുള്ള റൂട്ട് ഇനി അടുത്ത 25 ദിവസം കൊണ്ട് കവർ ചെയ്യും.
25 ദിവസങ്ങൾ, എത്ര ദിവസമാണ് മൊത്തം യാത്ര ഉണ്ടാവുക?
മൊത്തം 31 ദിവസമാണ് ഓസ്ട്രേലിയൻ ഹൈവേ 1 കവർ ചെയ്യുന്നത്.
ഓക്കെ, 31 ദിവസം കൊണ്ട് ഓസ്ട്രേലിയ മൊത്തം ചുറ്റി തീർക്കുക എന്നുള്ളതാണ്, ഒന്ന് ചുറ്റി വരിക എന്നുള്ളതാണ് അല്ലേ ഓസ്ട്രേലിയയിൽ?
അതെ അതെ, ഓസ്ട്രേലിയൻ ഹൈവേ 1 കവർ ചെയ്യുക എന്നുള്ളതാണ്.
ഏത് കാറിലാണ് യാത്ര ചെയ്യുന്നത്?
ഞാനൊരു ഹേർട്സിന്റെ റെന്റൽ വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. മിറ്റ്സുബിഷി ഔട്ട്ലാൻഡർ ആണ് ഞാൻ ഓസ്ട്രേലിയൻ മെയിൻലാൻഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ ടാസ്മാനിയയിലെ ഒരു ടൊയോട്ട കാമറിയാണ് എടുത്തത്. 2 ദിവസം കൊണ്ട് അത് കവർ ചെയ്തു. ബാക്കിയുള്ള റൂട്ട് ഇനിയിപ്പോൾ കവർ ചെയ്യാനുള്ളത് മിറ്റ്സുബിഷി ഔട്ട്ലാൻഡറിൽ തന്നെ കവർ ചെയ്യും.
ഓക്കെ, എന്താണ് ഇത്തരം ഒരു ഓസ്ട്രേലിയൻ യാത്രയുടെ പ്രചോദനം, എന്തുകൊണ്ട് ഇത്തരം ഒരു യാത്ര?
ലോകത്തിലെ 5 ഹൈവേസ് കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ് ആണ് എന്റേത്. അതില് സെക്കൻഡ് ലോങ്സ്റ്റ് ഹൈവേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 2016 ട്രാൻസ് സൈബീരിയൻ ഹൈവേ ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ച് വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗ് വരെ കവർ ചെയ്തിരുന്നു. 4th ലോങ്സ്റ്റ് ഹൈവേ ഇസ് ദി ഗോൾഡൻ ക്വാർട്ടർ ലാറ്ററൽ ഓഫ് ഇന്ത്യ, അത് ഞാൻ 2014 കവർ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഹൈവേ കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം 3rd ലോങ്സ്റ്റ് ഹൈവേ ട്രാൻസ് കനേഡിയൻ ഹൈവേ കവർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനോടെ ഇട്ടിട്ടുണ്ട്. 5th ലോങ്സ്റ്റ് ഹൈവേ ചൈനയിലെ ഒരു ഹൈവേ ആണ്, അത് മേ ബി 2020 കവർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ. അപ്പോൾ ദി ടോപ്പ് മോസ്റ്റ് 5 ഹൈവേ ലോങ്സ്റ്റ് ഹൈവേ കവർ ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് ഒബ്ജക്റ്റീവ് ആണ് എന്റെ ഈ യാത്രകളുടെ മെയിൻ അണ്ടർലൈൻ ഫാക്ടർ.
ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ഇത്തരം ഒരു കാർ യാത്രകളിലേക്ക്, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരുപാട് യാത്രകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടത്തിയിട്ടുണ്ട്, ഇത്തരം ഒരു കാർ യാത്രകളിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിയത്, എങ്ങനെയാണ് തുടങ്ങിയത്?
2010 ഞാൻ എന്റെ ഒരു ഡി പി വേൾഡ് വരാർപാടം പ്രോജക്ടിന്റെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇന്ത്യൻ യാത്ര നടത്തണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യയിലെ 28 സ്റ്റേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഒരു 124 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ഒരു മാരുതി സ്വിഫ്റ്റില് ഇന്ത്യ മുഴുവൻ കവർ ചെയ്തു. 28 സ്റ്റേറ്റ്സിന്റെ രാജധാനിയും 17 റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സും, ഞാൻ ബേസിക്കലി ഒരു റെയിൽവേ മാനാണ്, അതുകൊണ്ട് 17 റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സും കൂടെ കവർ ചെയ്തു. അപ്പൊ അതിൽ ആ ഒരു യാത്ര വളരെയധികം ഓഡിയൻസിനെ അട്രാക്ട് ചെയ്തിരുന്നു. പല വിധത്തിലും എനിക്ക് ഒത്തിരി യങ്സ്റ്റേഴ്സിനെ യാത്ര ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ 2012 തൊട്ട് പല വിവിധ യാത്രകളും ഇന്ത്യയിൽ തന്നെ ചെയ്തു. 4 എക്സ്പെഡിഷൻസ് ഇന്ത്യയിൽ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 2014 ഞാൻ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് കാർ ഓടിച്ചു പോയത്. അത് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ആൻ ഇന്ത്യൻ ഹാഡ് ഡ്രൈവൻ എ കാർ ഫ്രം ഇന്ത്യ ടു ലണ്ടൻ. പിന്നെ ബാക്കിയുള്ള യാത്രകൾ റഷ്യയിലേക്കും പിന്നെ സിംഗപ്പൂരിലേക്കും ട്രാൻസ് ഹിമാലയൻ ഹൈവേ ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് വേണ്ടിയുള്ള യാത്രകളായിരുന്നു. ഇപ്പം ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പേ 10 എക്സ്പെഡിഷൻസ് കവർ ചെയ്തിരുന്നു. അതിൽ 14 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, ഔട്ട് ഓഫ് വിച്ച് 1 ഒരു വേൾഡ് റെക്കോർഡാണ്.
ഓക്കെ, എന്തായാലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് താങ്കൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു, അന്ന് ലണ്ടൻ യാത്രയിലായിരുന്നു തോന്നുന്നു, സംവിധായകൻ ലാൽ ജോസും മാധ്യമപ്രവർത്തകനായിട്ടുള്ള ബൈജു നായരും ഒരുമിച്ച് കാർ യാത്രയ്ക്ക് പോവുകയും ഒരുപാട് വാർത്തകൾ നിറയുകയും ചെയ്തിരുന്നല്ലോ അല്ലേ? ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതുകൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ ഒന്ന് താങ്കളുടെ റെയിൽവേ ജീവിതത്തിൽ നിന്ന് യാത്രകളോടുള്ള ഒരു പ്രിയമുണ്ടായത് റെയിൽവേ ആയിരുന്നു അതിന്റെ ഒരു അടിസ്ഥാന കാരണം?
അടിസ്ഥാന കാരണം റെയിൽവേ അല്ലായിരുന്നു, എന്റെ പേരൻസ് തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാന കാരണം. ബിക്കോസ് ഞങ്ങള് വളരെ ചെറുപ്പത്തിലെ അച്ഛനെ ഒന്നിച്ചു ഞങ്ങളെ ക്രിസ്മസ് വെക്കേഷന്റെ കാറില് ട്രിവാൻഡ്രത്തിന്ന് മദ്രാസിലേക്ക് അന്ന് പണ്ടത്തെ മദ്രാസിലേക്ക് ഞങ്ങളുടെ എല്ലാ ക്രിസ്മസ് വെക്കേഷനും ഞങ്ങൾ പോകുമായിരുന്നു. ആ ഒരു യാത്ര എനിക്ക് ഒരു 6 to 7 years തുടർച്ചയായിട്ട് നടന്നു. അപ്പൊ ആ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഇൻട്രസ്റ്റ്, യാത്ര എങ്ങനെയാണ്, ലോങ് ഡിസ്റ്റൻസ് യാത്രകൾ എങ്ങനെയാണ് എൻജോയ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എന്താണ്, അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും എമർജൻസീസ് വന്നാൽ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതെല്ലാം ആ ഒരു 5-6 വർഷത്തിനുള്ളിൽ ആ പേരൻസിലൂടെ ഉണ്ടായിരുന്ന ആ വളരെ എന്താ പറഞ്ഞ ഇന്റൻസീവ് ആയിട്ടുള്ള ആ ഒരു 15-20 days ആണ് എനിക്ക് യാത്രയിൽ വളരെയധികം ഇൻട്രസ്റ്റ് എന്നിൽ ജനിപ്പിച്ചത്.
ഓക്കേ, ഈ സാധാരണ ഇത്തരത്തിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന്, പ്രധാനമായും ചെറുപ്പക്കാരായിരിക്കും അങ്ങനെ ഇറങ്ങുന്നത്. താങ്കളൊരു മധ്യവയസ്സ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ യാത്രകൾ കമ്പം മൂത്തി ഇങ്ങനെ ലോകം ചുറ്റാനായി ഇറങ്ങിയത്. ഈയൊരു മധ്യവയസ്സ് കഴിഞ്ഞ ശേഷമൊക്കെ ഇറങ്ങുമ്പോൾ അത് കൂടുതൽ ഗുണകരമാണോ അതോ എന്താണ് തോന്നിയിട്ടുള്ളത്?
ഒന്നാമത് പ്രായം എന്ന് പറയുന്നത് മനസ്സാണ്, അല്ലാതെ ഫിസിക്കൽ ഏജ് അല്ല നമ്മൾ കൗണ്ട് ചെയ്യേണ്ട, ഇറ്റ് ഇസ് ദി മെന്റൽ ഏജ്. സോ ഈവൻ അറ്റ് ദി ഏജ് ഓഫ് 30 ദേർ ആർ യങ്സ്റ്റേഴ്സ് ഹു ഡോണ്ട് വാണ്ട് ടു ട്രാവൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനൊരു ഒരു പ്രത്യേക ഒരു മെന്റൽ മേക്കപ്പും നമുക്കൊരു മെന്റൽ ആറ്റിറ്റ്യൂഡും വേണം യാത്രയ്ക്ക് വേണ്ടിയുള്ളത്. ഒന്നാമത് നമ്മൾ ഈ ഒറ്റയ്ക്ക് പർട്ടിക്കുലർലി നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടാകാം. അപ്പൊ അതിൽ നമ്മൾ പാനിക് ചെയ്യാതിരിക്കുക, വളരെ കാം ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് നമുക്ക് വളരെയധികം സൊല്യൂഷൻസ് നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളിൽ ചലഞ്ചസ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്നാ പറയുന്നത് ലിവറേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഇപ്പം ഏജിന്റെ കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇപ്പം എനിക്ക് ഒരു അഡ്വാൻറ്റേജ് വന്നതെന്താണെന്ന് വെച്ചാൽ എന്റെ പിള്ളേരെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ ജോലിയിൽ തന്നെ ഒരു വളരെയധികം എന്താ പറയുക, ഞാൻ റെയിൽവേ എന്ന പിന്നെ ഒരു പ്രൊട്ടക്ടർ ജോബിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫ്രീലാൻസിങ് ജോബിലേക്ക് കയറി. അപ്പൊ ഇങ്ങനെ വളരെയധികം ചേഞ്ചസ് എന്റെ പ്രൊഫഷണൽ ലൈഫിലും വന്നു. അപ്പൊ അതിൽ തന്നെ എന്റെ ഇൻട്രസ്റ്റിലും കുറെ ചേഞ്ചസ് വരുത്താൻ പറ്റി. ബിക്കോസ് എനിക്ക് തോന്നി എനിക്ക് ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തുള്ള യാത്രകൾ അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ എബിലിറ്റീസ് തന്നെ നമുക്ക് കുറഞ്ഞു വരുമെന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്
ഇതിന്റെ ചെലവൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വഹിക്കുന്നത്? ഈ ഒരു യാത്രകളുടെ ഒരുപാട് ചെലവാകുമല്ലോ?
ഒരുപാട് ചെലവാകുമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഒരു ബഡ്ജറ്റ് ട്രാവലർ ആണ്. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഓസ്ട്രേലിയയിൽ ട്രാവൽ ചെയ്യുമ്പോഴും ചില ഫാമിലിയും ഫ്രണ്ട്സിന്റെയും കൂടെ താമസിക്കുന്നതല്ലാതെ, ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് മെൽബണിലൊക്കെ ഞാൻ ഹോസ്റ്റൽസിലാണ് താമസിക്കുന്നത്. അപ്പൊ ഏറ്റവും കുറവായിട്ടുള്ള പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അക്കോമഡേഷൻ നമുക്ക് ചീപ്പായിട്ട് തന്നെ കിട്ടും. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ഇന്നലെ ഞാൻ ഹോബാർട്ടിൽ താമസിച്ചിട്ട് $30 എനിക്കൊരു ഹോസ്റ്റൽ ബെഡ് കിട്ടി. അപ്പൊ അങ്ങനെ ഞാൻ കഴിയുന്നിടത്തോളം കോസ്റ്റ് ചുരുക്കാനായിട്ടുള്ള ഇത് നോക്കും. അപ്പം ഒരു ഇപ്പം എത്രയായാലും എക്സ്പെൻസസ് വരുന്നത് ഞാൻ എനിക്ക് സ്പോൺസർഷിപ്പ് സാധാരണ കിട്ടാറില്ല, അതുകൊണ്ട് എന്റെ പേഴ്സണൽ സേവിങ്സിൽ നിന്നുള്ള പണം കൊണ്ടാണ് ഞാൻ ഈ യാത്രകളെല്ലാം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത്.
പേഴ്സണൽ സേവിങ്സ് എന്നിടത്ത് ഇങ്ങനെ യാത്രയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാരെ കൊണ്ടും ഒരുപക്ഷെ മാനസികമായി തയ്യാറാകാവുന്ന ഒരു കാര്യമായിരിക്കില്ലല്ലോ.
അതിനൊരു ഒരു റീസൺ ഉണ്ട് ബിജു. എന്റെയും എന്റെ ഭാര്യയുടെ ഒരു ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബിലീഫ് വിച്ച് വി ഷെയർ വിത്ത് ഔർ ചിൽഡ്രൻ. ഞങ്ങള് ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി കൊടുക്കുന്ന 3 സംഗതികൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഞങ്ങളുടെ ഫാമിലിയുടെ വാല്യൂ സിസ്റ്റം, അത് നമ്മുടെ ആ ബ്ലഡിൽ കൂടെ മോസ്റ്റ് ഓഫ് ഇറ്റ് പാസസ് ത്രൂ ദ ബ്ലഡ്. നമ്മുടെ പേരൻസിനെ കണ്ടുപഠിക്കുക എന്നുള്ള ആ ഒരു ഇതാണ്, അതിലാണ് ആ വാല്യൂ സിസ്റ്റം പിള്ളേർക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. രണ്ടാമത്തത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും പിള്ളേർക്ക് പിള്ളേർ ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള ഒരു ഓപ്റ്റിമൈസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ അവർക്ക് അഫോർഡ് ചെയ്യുക. മൂന്നാമത്, അവർക്കൊരു നല്ല മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുക. ഇതല്ലാതെ വേറെ യാതൊരു ലെഗസി അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഞങ്ങൾ തീരുമാനമില്ല. ഇപ്പൊ എന്തെങ്കിലും ഞങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ബോണസ് ആയിട്ട് കരുതിയാൽ മതി. അതുകൊണ്ട് ഞാനിപ്പം ഞാനും എന്റെ ഭാര്യയും ഇതൊരു ഒരു എന്താ പറയുന്നത് പിള്ളേർക്ക് വേണ്ടി ഒരു ലെഗസി ഉണ്ടാക്കി വെക്കണമെന്നുള്ള ഒരു ഒരു ബിലീഫ് തന്നെ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഫ്രീസ് മീ അപ്പ് ക്വൈറ്റ് എ ബിറ്റ്, മീ ആൻഡ് മൈ വൈഫ് ഇൻ ടേംസ് ഓഫ് ട്രാവൽ.
തീർച്ചയായും അത് ഒരു പക്ഷേ ഒരു ഇന്ത്യൻ ചിന്താരീതി അല്ല, മറിച്ച് കുറച്ചുകൂടെ ഒരു പാശ്ചാത്യ ചിന്താരീതിയാണെന്ന് പറയേണ്ടി വരും.
തീർച്ചയായും.
എന്നാലും ഈ ഓസ്ട്രേലിയൻ യാത്രയെ കുറിച്ച് ചോദിക്കുമ്പോൾ, താങ്കൾ ഇപ്പോൾ ഒരുപാട് യാത്രകൾ മറ്റ് പല ഭൂഖണ്ഡങ്ങളിലും നടത്തി കഴിഞ്ഞു. ഓസ്ട്രേലിയൻ യാത്ര ഇപ്പോൾ തുടങ്ങി കുറച്ച് ദിവസമാകുന്നു. എന്താണ് ഓസ്ട്രേലിയൻ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കണ്ടത്? ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ വെല്ലുവിളികളോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകതകളോ ഉണ്ടോ?
ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഈ ഓസ്ട്രേലിയൻസ് ഇത്ര ഫ്രണ്ട്ലി ആണെന്നുള്ളത് എനിക്ക് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഒരു ക്രിക്കറ്റ് ഭ്രാന്തനല്ല. ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്രിക്കറ്റ് ഫീൽഡിൽ ബിഹേവ് ചെയ്യുന്നത് കണ്ട് ഞാൻ പലപ്പോഴും ഷോക്ക് ആയിട്ടുണ്ട്. അവരുടെ സ്ലെഡ്ജിങ്ങും അവരുടെ പലപ്പോഴും ഉള്ള ഈ കോൺട്രവേഴ്ഷ്യൽ ബിഹേവിയർ ഓൺ ദ ഫീൽഡ്, അത് കണ്ടിട്ട് എനിക്ക് ഈ ഓസ്ട്രേലിയൻസിനെ പറ്റി തന്നെ മനസ്സിലൊരു ടെംപ്ലേറ്റ് വളരെ വ്യത്യാസമായിരുന്നു. പക്ഷെ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോക്കൽ ഓർഡിനറി ഓസ്ട്രേലിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഫ്രണ്ട്ലിനെസ്സും ഹോസ്പിറ്റാലിറ്റിയും കണ്ട് വാസ്തവത്തിൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു മൈൻഡ് സെറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ആ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി ഓസ്ട്രേലിയൻ കംപ്ലീറ്റ്ലി ചേഞ്ച്. ദാറ്റ്സ് ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. സെക്കൻഡ്, ഇത്രയും ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി നടക്കുന്ന ഒരു കൺട്രി ലോകത്ത് വേറെ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ കാണാം, പക്ഷെ അത് മോസ്റ്റ്ലി ബിക്കോസ് പലപ്പോഴും ഒരു 7-8 മാസം അവർക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ട് അവർക്ക് ഫിസിക്കലി ദേ നീഡ് ടു മൂവ് ഔട്ട് ആൻഡ് ബി ഔട്ട്ഡോർ പീപ്പിൾ. പക്ഷെ ഈ ഓസ്ട്രേലിയൻസിന്റെ ഔട്ട്ഡോർ ആക്ടിവിറ്റി വാസ്തവത്തിൽ എവിടെ പോയാലും ഏത് ചെറിയ ടൗണിൽ ചെന്ന് കഴിഞ്ഞാലും അവരുടെ ആക്ടിവിറ്റി കണ്ട് വാസ്തവത്തിൽ അത്ഭുതപ്പെടുകയാണ്. ഈ ഇങ്ങനത്തെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി കാരണമായിരിക്കണം മോസ്റ്റ് ഓഫ് ദം ആർ സോ വെൽ ബിഹേവ്ഡ്, വെരി പൊളൈറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ ഫീൽ ദാറ്റ് ഫിസിക്കലി ദേ ആർ എക്സ്ട്രീംലി ഫിറ്റ്. മൂന്നാമത് വൺ തിങ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ്, വണ്ടി ഓടിക്കുന്ന രീതിയും അതിന്റെ ആ ഒരു ഒരു റെസ്പെക്ട് ഫോർ ദി അതർ റോഡ് യൂസർ വേറെ ഒരു രാജ്യത്തിലും ഇതിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓസ്ട്രേലിയ ഇസ് എ പ്ലേസ് വേർ ഐ ഹാവ് ഫൗണ്ട് ഡ്രൈവിംഗ് ദ ഈസിയസ്റ്റ്. വേറെ ഒരു ഒരു കൺട്രിയിലും എനിക്ക് ഇത്രയും എളുപ്പം അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്നത് കൊണ്ട് ഈ ടു ബി യൂസ് ടു ദി ഓർഡർ ഓഫ് ഡ്രൈവിംഗ് അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളൊരു ഒരു റോഡിൽ ഒരു ടേണിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടും ലൈറ്റ് ഇട്ട് ടേൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ആരും പറയുന്ന ഹോൺ അടിക്കുകയോ നമ്മൾ തെറി പറയുകയോ ഒന്നും ചെയ്യാറില്ല. So they tolerate, they understand that you are in some trouble.
അത് മറ്റു മറ്റു പല മറ്റു ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യം നമുക്ക് വിടാം, കാരണം അവിടെ എപ്പോഴും ഡ്രൈവിംഗ് അങ്ങനെയാണ്. മറ്റ് തങ്ങൾ സന്ദർശിച്ച മറ്റു രാജ്യങ്ങൾ പോലും ഇത്രത്തോളം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ?
തീർച്ചയായിട്ടും, ബിക്കോസ് ഞാൻ ഇംഗ്ലണ്ടിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, റഷ്യയിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇത്രയും ടോളറന്റ് ആയിട്ടുള്ള കോർ റോഡ് യൂസേഴ്സ് വേറെ ഒരു ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്ത് വേറെ എടുത്തുണ്ടോ?
തീർച്ചയായും അറിയാൻ രസമുള്ള ഒരു കാര്യമാണത് അറിയുമ്പോൾ.
അതെ.
എന്തായാലും ഈ ഓസ്ട്രേലിയൻ യാത്രയിൽ നിന്ന് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ 31 ദിവസം കൊണ്ട് എന്ത് ഇവിടെ നിന്ന് താങ്കൾക്ക് കൊണ്ടുപോകാൻ കഴിയും? കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഫിസിക്കലായിട്ടല്ല, എന്താണ് താങ്കൾക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്?
ഇപ്പം ഓസ്ട്രേലിയ ഈസ് കംപ്രൈസ്ഡ് ഓഫ് 7 സ്റ്റേറ്റ്സ്. ഈ പല സ്റ്റേറ്റ്സിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, ഫുഡ് ഹാബിറ്റ്സ്, ഡ്രസ്സിംഗ് ഹാബിറ്റ്സ്, ദി ടൈപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ദെയർ, ഇതൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഡയസ്പോറ അവർ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഹൗ ദേ ഹാവ് അഡാപ്റ്റ് ടു ദ ലോക്കൽ ലിവിംഗ് ആൻഡ് അവരുടെ ജീവിത രീതികളിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ പലയിടത്തും ഞാൻ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും അവരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ നെറ്റ്വർക്ക് ചെയ്ത് മീറ്റ് ചെയ്ത് അവരോട് സംസാരിക്കുക. ഇവിടുത്തെ ടാക്സ് റേറ്റ്സ് ഫോർ ഇൻസ്റ്റൻസ്, ഇവിടുത്തെ ഫ്യുവൽ കാറിന്റെ രജിസ്ട്രേഷൻ പറഞ്ഞത്, ഇതെല്ലാം ഒരു ഭയങ്കര ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതൊക്കെയായിരിക്കും നല്ല ടേക്ക് അവേ.
തീർച്ചയായും. എന്തായാലും ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഭാഗത്തേക്ക് കടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അടലഡിൽ നിന്ന് പർത്തിലേക്കും അവിടെ നിന്ന് ഡാർവിനിലേക്ക് യാത്രയിലേക്ക് കടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു യാത്ര ആശംസിക്കുന്നു ശ്രീ സുരേഷ് ജോസഫ്. നന്ദി ഇത്രയും നേരം സംസാരിച്ചതിന്.
താങ്ക് യു സോ മച്ച്.